Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ, ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ശതോത്തര ജൂബിലി ആഘോഷിച്ച തെരേസിൻ കർമ്മലീത സന്യാസിനി സമൂഹത്തിൻ്റെ അഥവാ CTC സമൂഹത്തിൻ്റെ സ്ഥാപകയായ ദൈവദാസി മദർ ഏലീശോയുടെ സുഹൃത ജീവിതത്തെ ആധാരമാക്കിയുള്ള ചിന്തകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. തെരേസിൻ കർമ്മലീത സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ശാലിനിയുടെ വരമൊഴിക്ക് ശബ്ദാവിഷ്കാരമേകുന്നത് സിസ്റ്റർ ദയ CTCയും സിസ്റ്റർ നിലീന CTCയും ചേർന്ന്.
കണ്ണു തന്ന ദൈവത്തെ ഞാൻ കാണുന്നു, കണ്ണുനീരൊഴുക്കും എന്റെ സോദരരിൽ, പങ്കുവച്ചു ദുഃഖങ്ങൾ ഏറ്റെടുത്തു ഭാരങ്ങൾ.
കരുണയുടെ ഈ മഹാജൂബിലി വർഷത്തിൽ തെരേസ്യൻ കർമ്മലീത സന്യാസിനി സഭ അതിന്റെ സ്ഥാപക ജൂബിലി ആഘോഷിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സഭ രൂപം കൊണ്ടിട്ട് 150 വർഷം തികയുകയാണ്. ദൈവദാസിയായ മദർ എലീശ്വായുടെ നേതൃത്വത്തിലാണ് 1866 February 13 കർമ്മലീത നിഷ്പാദുക സന്യാസിനി സഭ TOCD എന്ന പേരിൽ രൂപം കൊണ്ടത്. പിന്നീട് CTC സഭയും CMC സഭയും രൂപപ്പെട്ടത് ഈ സമൂഹത്തിൽ നിന്നാണ്.
കർത്താവിന്റെ കരുണയെ ധ്യാനിക്കുന്ന ഈ പുണ്യവർഷത്തിൽ ജീവിതം കരുണയാക്കിയ ദൈവദാസി മദർ ഏലീശോയുടെ വിശുദ്ധ ജീവിതത്തെ ധ്യാനിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:14-16 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ അരുളിച്ചെയ്യുന്നു:
നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ.
എല്ലാ വിശുദ്ധരും ദൈവം കൊളുത്തിവച്ച വിളക്കുകൾ തന്നെ. അജ്ഞത കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും അന്ധകാരത്തിലായിരുന്ന കേരള ജനതയ്ക്ക് വെളിച്ചമേകുവാൻ തമ്പുരാൻ കൊളുത്തിവച്ച ചിരാതാണല്ലോ ദൈവദാസിയായ മദർ ഏലീശ്വ. സുഹൃദം നിറഞ്ഞ ജീവിതം കൊണ്ടും കരുണയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും വിശ്വാസ്യദാർഢ്യമുള്ള പ്രാർത്ഥന കൊണ്ടും തലമുറകളെ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കുവാൻ ഈ അമ്മയുടെ ജീവിതത്തെ ദൈവം ഇപ്പോഴും ഉപയോഗിക്കുന്നു.
ഓയ്
വിശുദ്ധി അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈശോ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:13-14 വാക്യങ്ങളിൽ,
ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നുപോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം.
വിശുദ്ധിയുടെ ഇടുങ്ങിയ വാതിൽ കണ്ടെത്തിയ ചുരുക്കം ചിലരിൽ തീർച്ചയായും മദർ എലീശോയുമുണ്ട്. ഓച്ചംതുരുത്തിലെ ധനികമായ വൈപ്പിശ്ശേരി കുടുംബത്തിലാണ് 1831 മദർ എലീശ്വ ജനിച്ചത്. 16 വയസ്സെന്ന ഇളം പ്രായത്തിൽ കൂനമ്മാവുള്ള വാഗീൽ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു വന്നപ്പോൾ താൻ കടന്നുപോകേണ്ടിയിരുന്ന വിശുദ്ധിയുടെ സഹന വഴികളെക്കുറിച്ച് അമ്മയ്ക്ക് അത്ര ധാരണയുണ്ടായി കാണില്ല. 20 വയസ്സിൽ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായിരിക്കെ വൈധവ്യം എന്ന വലിയ വേദന ദൈവം അവൾക്ക് അനുവദിച്ചത് ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. വീണ്ടും വിവാഹം ചെയ്യണമെന്നുള്ള വീട്ടുകാരുടെ സ്നേഹശാഠ്യങ്ങളെ മൗനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവൾ എതിർത്ത് തോൽപ്പിച്ചത് ക്രിസ്തുവിനെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ടായിരുന്നു. വാഗയിൽ കുടുംബ വീടിന് തൊട്ടടുത്തു തന്നെ ഒരു കുടിൽ സ്ഥാപിച്ച് നിരന്തരമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയ മദർ എലീശ്വ വരാനിരിക്കുന്ന സഹന വഴികളിലേക്ക് തൻ്റെ ജീവിതത്തെ ഒരുക്കിയെടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥനയിൽ ദൈവഹിതം കണ്ടെത്താനുള്ള വലിയ കൃപ അവൾക്ക് ലഭിച്ചത് ഈ 10 വർഷങ്ങളിലെ ധ്യാനമധ്യയായിരുന്നു.
മനസ്സൊന്നു നോവുമ്പോൾ അറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ, കനിവോടെ ജീവിതം കരുതുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ. എൻ്റെ ദുരിതങ്ങളിൽ ശാന്തിയാകുന്നു നീ, എൻ്റെ അധരങ്ങളിൽ ഗാനമാകുന്നു നീ. മനസ്സൊന്നു നോവുമ്പോൾ അറിയുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ, കനിവോടെ ജീവിതം കരുതുന്ന സ്നേഹം ദൈവമേ നീയല്ലയോ.
മൗനത്തെയും പ്രാർത്ഥനയെയുമൊക്കെ മടുപ്പോടെ മാത്രം നോക്കിക്കാണുന്ന പുതുതലമുറയ്ക്ക് മദർ എലീശ്വ ഒരു വെല്ലുവിളിയാണ്. പ്രാർത്ഥന ദൈവഹിത അന്വേഷണമാകുന്നുവെന്ന് മദർ എലീശ്വയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചു തരും. ഒരാൾ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ അതിയായി ആഗ്രഹിക്കുമ്പോൾ അയാളെ വഴി നടത്തുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. കർമ്മലീത്ത സഭയിലെ ഇറ്റാലിയൻ മിഷണറി വൈദികനായിരുന്ന ലിയോപോൾഡ് അച്ഛനാണ് ഒരു ദൈവദൂതനെ പോലെ മദർ എലീശ്വയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സന്യാസത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് എലീശ്വാമയ്ക്ക് വ്യക്തത നൽകുന്നത് ലിയോപോൾഡ് അച്ഛനാണ്. ഇവരുടെ ആധ്യാത്മികത മനസ്സിലാക്കിയ ലിയോപോൾഡ് അച്ഛൻ അന്നത്തെ വരാപ്പുഴ വികാരിയാത്തിലെ ബിഷപ്പായിരുന്ന ബഹുമാനപ്പെട്ട ബെർണിഡൻ ബെച്ചിനെല്ലിയോട് വൈപ്പിശ്ശേരി കുടുംബത്തിലെ എലീശ്വ, മകൾ അന്ന, സഹോദരി ത്രേസ്യ എന്നിവരുടെ ജീവിത രീതികളെക്കുറിച്ച് വിശദീകരിച്ചു. ബിഷപ്പ് ബെച്ചിനെല്ലി ഇവർക്കുവേണ്ടി ഒരു പനമ്പുമഠം സ്ഥാപിക്കുന്നതിനും ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും അവരുടെ ആത്മീയ നിയന്താവായി ഫാദർ ലിയോപോൾഡിനെ നിയോഗിച്ചു. 1866 ഫെബ്രുവരി 12 സ്ത്രീകൾക്കായുള്ള കർമ്മലീത നിഷ്പാദുക മൂന്നാം സഭയുടെ സ്ഥാപക ഡിഗ്രിയിൽ ഒപ്പുവച്ച് ഏലീശ്വ, അന്ന, ത്രേസ്യ എന്നിവരെ ടി ഒ സി ഡി സന്യാസിനി സഭയുടെ സ്ഥാപകരായി പ്രഖ്യാപിച്ചു. 1866 February 13 കൂനമ്മാവിലെ പനമ്പുമഠത്തിൽ ഫാദർ ലിയോപോൾഡിൽ നിന്ന് കർമ്മലൗത്തരീയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സഭ രൂപം കൊണ്ടു. തമ്പുരാന്റെ കരങ്ങളിൽ വിശ്വാസപൂർവം ഏൽപ്പിക്കുന്ന എളിയ ജീവിതങ്ങൾക്ക് എന്തത്ഭുതം ചെയ്യാനാവും എന്നതിന് ഏലീശ്വാമയെന്ന പ്രഥമ കേരളീയ സന്യാസിനിയുടെ അനേകായിരം വരുന്ന പിന്മുറക്കാർ അടയാളങ്ങളാണ്.
ഒരു സന്യാസി ഞാൻ, പാലിന്റെ പൊരുൾ തേടി ഇരവിനെ പകലാക്കി ഉലകത്തിലൂരു ചുറ്റുന്നോൻ, ഈ മണ്ണിന്റെ മാറിലിന്ന് എന്നെ തളയ്ക്കുവാൻ ചങ്ങല തീർക്കുന്ന രക്തബന്ധങ്ങളെ പൊട്ടിച്ചെറിയുവാൻ മുക്തനാകാൻ നിശ്ചയം ചെയ്തെന്നു ഞാനിറങ്ങി.
സന്യാസം എന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലെന്നും സ്നേഹത്തിലും കരുണയിലും വളരാനുള്ള വലിയ വിളിയാണെന്നും മദർ ഏലീശ്വ തിരിച്ചറിഞ്ഞു.
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും.
ഈ തിരുമൊഴികളെ തന്നാലാവും വിധം ജീവിതത്തിലേക്ക് പകർത്തുവാനും സഹസന്യാസിനികളെ പഠിപ്പിക്കുവാനും അവൾക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് ദരിദ്രരായ സ്ത്രീകളുടെ പുനരുദ്ധാരണവും വിദ്യാഭ്യാസവും ഏലീശ്വാമ ജീവിതവ്രതമാക്കുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം 1868 July 20 പുറപ്പെടുവിച്ച അപ്പോസ്തലിക് വികാരിയുടെ കൽപ്പന പ്രകാരം ടി ഒ സി ഡി സന്യാസിനിമാർക്ക് നൽകുകയും ടി ഒ സി ഡി സന്യാസിനി ആദ്യ സുപ്പീരിയറായ മദർ ഏലീശ്വ പള്ളിക്കൂടത്തിന്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സിസ്റ്റർ ത്രേസ്യയെ ഏൽപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ബോർഡിംഗും സ്ഥാപിക്കപ്പെട്ടു. ജാതിമത വർഗലിംഗഭേദങ്ങൾ മൂലം മനുഷ്യന് മതിൽക്കെട്ടുകൾ പണിതിരുന്ന 19th century കേരളീയ സാമൂഹിക പരിതോവസ്ഥയിൽ മനുഷ്യരിൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞ ഈ ആദ്യ സഭാംഗങ്ങൾ അധസ്ഥിതരിലേക്കും പാവപ്പെട്ടവരിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും ഇറങ്ങിച്ചെന്നു. അതിനായി അവർ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സ്ത്രീകൾക്കായി കൈത്തൊഴിലുകൾ തുടങ്ങി.
കരുണ തന്നെയായ ദൈവത്തെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ, ദൈവകരുണയിലേക്ക് സഹോദരങ്ങളെ കൈപിടിച്ചു നടത്തുവാൻ നമുക്കായി ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീത കാരുണ്യവർഷത്തിൽ കാരുണ്യം മാംസം ധരിച്ച ക്രിസ്തുനാഥനെ അനുഗമിച്ചുകൊണ്ടും അനുകരിച്ചുകൊണ്ടുമുള്ള സി ടി സി സഭയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷം ഇക്കഴിഞ്ഞ 11th വരാപ്പുഴ അതിരൂപത കത്തീഡ്രലിൽ ഇന്ത്യയുടെ അപ്പോസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് സൽവത്തോരെ പെനാക്കിയോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട കൃതജ്ഞതാബലിയോടെ സമാപിച്ചു.
സി ടി സി സന്യാസിനി സമൂഹം 58 കത്തോലിക്ക രൂപതകളിലായി 7 പ്രൊവിൻസുകളിൽ 182 ഭവനങ്ങളും 1400 സന്യാസിനികളുമായി ഇന്ത്യ, ഇറ്റലി, ജർമ്മനി, സുഡാൻ, റുവാണ്ട, നോർത്ത് ഡെക്കോട്ട എന്നീ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സേവനം ചെയ്യുന്നു.
സി ടി സി സന്യാസിനി സഭ 150 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി 150 പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് തുടർ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള സ്കോളർഷിപ്പ് നൽകുക. 150 ഭവനങ്ങൾ ദത്തെടുത്ത് ആത്മീയമായും ഭൗതികമായും സഹായങ്ങൾ നൽകുക. ഭവന നിർമ്മാണ പദ്ധതികൾക്ക് സഹായങ്ങൾ നൽകുക. എന്നിവയ്ക്കു പുറമേ സന്യാസിനി സഭയിലെ അംഗങ്ങൾ അവയവദാന സമ്മതപത്ര സമർപ്പണത്തിലൂടെ അനേകായിരം ജീവിതങ്ങൾക്ക് പുനർജന്മം നൽകുന്നതിനുള്ള പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്.
കൃപയുടെയും മാനസാന്തരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആഹ്വാനം സ്വീകരിച്ച് ഈ കരുണയുടെ ജൂബിലി വർഷത്തിൽ സഭാസ്ഥാപകയായ മദർ എലീശ്വായുടെ ജീവിത മാതൃകയെ പിൻചെന്ന് നന്മയുടെ, സേവനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ കെടാവിളക്കുകൾ അണയാതെ കൂടുതൽ പ്രകാശം ലോകത്തിന് നൽകി മുന്നേറാൻ CTC സന്യാസിനി സഭയ്ക്ക് കഴിയുമാറാകട്ടെ എന്നാണ് ജൂബിലി വത്സരത്തിലെ പ്രാർത്ഥനയും ആശംസയും.
ചിന്താമലരുകൾ എന്ന പ്രതിവാര പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ദൈവദാസിയായ മദർ എലീശോയുടെ സുഹൃത ജീവിതത്തെ ആധാരമാക്കി സിസ്റ്റർ ദയാ CTCയും സിസ്റ്റർ നിലീന CTCയും ചേർന്ന് പങ്കുവച്ച ചിന്തകൾ. രചന സിസ്റ്റർ ശാലിനി CTC.
കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടണേ, നാഥാ ഞാൻ വരുന്നു, എന്നെ തന്നിടുന്നു, നിന്റെ കത്താൽ കഴുകേണമേ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടണേ, ഞാൻ വരുന്നു, എന്നെ തന്നിടുന്നു, നിൻ രക്തത്താൽ കഴുകേണ.
ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്തത് ആംഗല ഭാഷയിൽ. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.